അവൻ എനിക്ക് ഉത്തരമരളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്നും എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളും എന്നെ ആഴി എന്നെ ചുറ്റി, കടൽപുല്ലെന്റെ തലപ്പാവയായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. 3-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നീനെവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നീനെവേയിലേക്ക് ചെന്നു. എന്നാൽ നീനെവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസ പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാന നിനവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ, അവൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നീനവേയിലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്വക്കളുടെയും ആജ്ഞയാവിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരികയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ, താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. 4-ാം അധ്യായം. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബദ്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളും അതിൻ കീഴെ തണലിൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്നും വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനു മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചയിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോടെ എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ബാറയ്ക്കുമോ 119-ാം സങ്കീർത്തനം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ ഒക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ഗീമൽ. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശവിക്കപ്പെട്ട അഹങ്കാരികളെ നീ സ്പർശിക്കുന്നു. നിന്നെയും അപമാനവും എന്നോട് അകറ്റേണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നെങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. ദാലത്ത്. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരളി, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടൊരുങ്ങുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. ഹോഷ്കിന്റെ വഴി എന്നോട് അകറ്റേണമേ, നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോട് നൽകണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ഹേ യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായുമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. വാവ്, യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. സയ്യിൻ, നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. ഹേത്ത്, യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാനപ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ച് എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബദ്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ലതാനും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചനപ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിൽ ആകുന്നതിനു മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ നിന്റെ വിരകൾ നീതിയുള്ളവയെന്നും വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാനപ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കയാൽ ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കും. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. കഫ്. ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു. നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളു? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമെന്ന് അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലതാനും. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ലാമദ്. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ. എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ എന്നെ നശിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നൂൻ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വായുടെ സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായപ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണി വെച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. സാമക്. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ഒക്കെയും നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമായിരുന്നു. നിങ്കിലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അടിയന്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്ന് എന്നെ ഞാൻ സകല വ്യാജ മാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ എന്റെ വായ് തുറന്ന് കേൾക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായികൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു. എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരമരലേണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു. നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ചെന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാകുന്നു എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ടു വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ടേ. യഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികൾ ഒക്കെയും എന്നേക്കുമുള്ളവ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
രാജേശത്തൻ കേറിയോ? ഗുഡ് മോർണിംഗ് എവരിവൺ, ഇത് തമ്പാരച്ചനാണ്. രാജേശത്തൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ്, അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ അറിയുന്നത്. അപ്പൊ എന്നെ തിരുമനസിന് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. എല്ലാവരെയും പ്രാർത്ഥനയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അഭിയൻ തിരുമേനിയുണ്ടോ? തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? മ്യൂട്ടാണോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഡിവോഷണൽ സോങ് ആരെങ്കിലും പാടുന്നുണ്ടോ? അത് കഴിയുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യുന്നു. ഹലോ തമാനച്ചാ, രാജേഷ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പാർക്കിമാർ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതലും നീക്കം തന്നെയാമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർദ്ദാവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ തന്നെ തിരുനാമാധീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്രാധനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിയൻ തിരുമനസിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വന്നിയ തമ്പാൻ വർഗീസ് അച്ചൻ, ഡി സി വർഗീസ് അച്ചൻ, സക്കറിയ റബ്ബാച്ചൻ, പ്രത്യേകിച്ചും തിരുവചന ധ്യാനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട പി സി യുവരാജനാണ്, അച്ഛനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്കൊരു അപ്പോളജി പറയാനുള്ളത്, എനിക്ക് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ട തമ്പാനച്ചനും പി സി യുവരാജനുണ്ട്, ഈ തിരുമനസുകൊണ്ടും നേതൃത്വം നൽകും. നമ്മുടെ മാമനച്ചന് അച്ഛന്റെ കൊച്ചമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ്, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പള്ളി വന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ കൊച്ചമ്മയും കൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി വന്നാൽ കുഴപ്പമൊന്നുമില്ല, ഷീ ഈസ് ഫൈൻ. പക്ഷേ ഞാൻ കൂടെ പള്ളിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, പ്രാർത്ഥനയിൽ ഉറക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനോട് തമ്പാനച്ചന് അത് കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കണം. അച്ഛാ അച്ഛൻ തന്നെ ഒരു പാട്ട് പാട്ടു.
അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപമതി അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപമതി അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അവനിയിലെ അനർത്ഥങ്ങളാൽ അലയുവാൻ അവനെന്നെ കൈവിടില്ല. അവനിയിലെ അനർത്ഥങ്ങളാൽ അലയുവാൻ അവനെന്നെ കൈവിടില്ല. അകമേതനരുതിയായുള്ളതിനാൽ ആകുലമില്ലെനിക്കാതില്ല. അകമേതനരുതിയായുള്ളതിനാൽ ആകുലമില്ലെനിക്കാതില്ല. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ജീവിതമാം എൻ പടകിൽ വന്തിരമാല വന്നാഞ്ഞടിച്ചാൽ. ജീവിതമാം എൻ പടകിൽ വന്തിരമാല വന്നാഞ്ഞടിച്ചാൽ. അമരത്തൻ അഭയമായി നാഥനുണ്ടേ കാറ്റും തിരമാലയും. അമരത്തൻ അഭയമായി നാഥനുണ്ടേ അമരും വൻകാറ്റും തിരമാലയും. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ബലഹീനമാം എൻ ശരീരം ഈ മണ്ണിൽ മണ്ണായി തീരുമെന്നാൽ. ബലഹീനമാം എൻ ശരീരം ഈ മണ്ണിൽ മണ്ണായി തീരുമെന്നാൽ. തരും പുതുദേഹം തൻ ദേഹസമം തേജസ്സിഴും ഒരു വിൺ ശരീരം. തരും പുതുദേഹം തൻ ദേഹസമം തേജസ്സിഴും ഒരു വിൺ ശരീരം. അനുദിനമെന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഉണ്ടല്ലോ അല്ലേ,
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നയിക്കുന്നതന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ. പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാവുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാകും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ട് വന്ന് ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ നിനക്ക് സമാധാനം. നമ്മുടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു. എന്റെ പേരിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള മർത്തുറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഒരു പുതിയ ദിവസം ആരംഭിക്കുന്ന ഈ സമയത്തേക്ക് നീ കരുണ തോന്നി ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ നിനക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനാൽ നിനക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് വരാമായിരുന്ന തല ആപത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചതിനാൽ നിനക്ക് സ്തോത്രം. ഏത് പ്രകാരം ഒരു മാതാവ് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ സൂക്ഷിക്കുകയും അത് ഉണർന്നു വരുമ്പോൾ കൊടുക്കുവാൻ വേണ്ട ഭക്ഷണം പാചകം ചെയ്യുകയും ചെയ്യുന്നുവോ, അപ്രകാരം ഞങ്ങളെ പ്രതിമ ചെയ്യുന്ന സകല കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവേ നീ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ പ്രകാശം ഉണ്ടാവുകയും അന്ധകാരം നീങ്ങിപ്പോകുവാൻ സംഗതിയാകുകയും ചെയ്തുവല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ ഇതാ ഒരു പുതിയ പകലാരംഭിച്ചിരിക്കുന്നു. ഒരു പുതിയ ദിവസത്തിന്റെ ആരംഭത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഇന്ന് മുഴുവൻ അങ്ങനെ സ്നേഹിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടുത്തെ കൃപാകടാക്ഷത്തിൽ മാത്രമാണ് ഞങ്ങളുടെ ജീവൻ ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഇന്ന് ഞങ്ങൾ മറന്നുപോകുമാറാകരുതേ. ഞങ്ങൾ ജീവിക്കുന്നതും ശരിക്കുന്നതും നിന്നിൽ മാത്രമാണെന്നറിയുന്നു. അതിനാൽ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ ദിവസം കിട്ടി എന്ന് തന്നെയല്ല, നിന്നെ പൂർവാദിയും സ്നേഹിപ്പാൻ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് ഒരവസരം കൂടെ കിട്ടിയെന്ന് ഞങ്ങൾ അറിയുന്നു. കരുണാനിധിയായ അതിനൊക്കെ സ്തോത്രം. സ്നേഹക്കുറവുകൊണ്ട് തണുത്തുപോയ ഞങ്ങളുടെ ഹൃദയത്തിന് ചൂടുപിടിപ്പിക്കണമേ. സ്നേഹാഗ്നി പൂർവാധികം ശക്തിയായി ഞങ്ങൾ ജ്വലിക്കുമാറാകണമേ. ഞങ്ങളെ പൂർണമായി അഴുത്ത് നിനക്ക് തരുവാൻ തക്കവണ്ണം സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ പൂർണമായി സ്നേഹിക്കുന്നതിന് പ്രതിബന്ധമായി തീരാവുന്ന സകലവും ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. പിതാവേ ഞങ്ങൾ സ്വാർത്ഥപരമായി ജീവിപ്പാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. എന്റെ മഹത്വത്തിനായി മാത്രം ജീവിപ്പാൻ ഞങ്ങളെ നടത്തണമേ. പാപത്തിൽ നിന്നും നിനക്ക് അനിഷ്ടമായ സകലത്തിൽ നിന്നും ഞങ്ങളെ ഇന്ന് തടുത്തുകൊള്ളണമേ. നിന്റെ സംരക്ഷണയിൽ ഞങ്ങളെ പാലിക്കണമേ. ഇന്ന് മുഴുവനും നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശ്രൂഹായിക്കും പുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും നിനക്കും കരയറ്റുവാനായിട്ട് തന്നെ.
പ്രിയേക ദൈവത്തിന്റെ ധന്യതര നാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിയന്യ തിരുമേനി വന്യ തമ്പാനച്ചൻ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് നമുക്ക് ഒരേ മനസ്സോടുകൂടെ ആ ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മുടെ ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. പരിശുദ്ധ സഭ ആഗമാനം മൂന്ന് ദിവസത്തെ നോമ്പ് ഏറ്റവും ഭക്തിയോടുകൂടി അനുഷ്ഠിച്ച് അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നു വരുന്ന ദിനമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം തന്നെ അനുതാപത്തോട് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോനായുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റത്തിന്റെയും ആ മാറ്റം മുഖാന്തരം ഒരു ജനതയ്ക്കുണ്ടായ ഒരു രക്ഷയുടെയൊക്കെ കഥ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണല്ലോ നമ്മൾ യോനാ പ്രവാചകന്റെ ഓർമ്മ അല്ലെങ്കിൽ നിനവേയും അല്ലെ മൂന്ന് ദിവസത്തെ ഓർമ്മ നമ്മൾ കൊണ്ടാടുക. ഒരുപക്ഷെ ഒരു 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണെങ്കിലും അതിന്റെ അകത്തെ ഓരോ വരികളും ഓരോ ഭാഗങ്ങളും അത് കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന ആഴമായ അർത്ഥങ്ങളും ബോധ്യങ്ങളും നൽകുന്ന സംഭവങ്ങളാണ്. ദൈവസ്നേഹത്തിന്റെ ആഴമായ ഫലം, പാപം ചെയ്ത മനുഷ്യരോടും ദൈവകാരുണ്യം വർഷിക്കുന്നു, അങ്ങനെ നിരവധി നിരവധി ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് യോനായുടെ പുസ്തകം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പൊതുവെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് നിനവേ പട്ടണത്തിലെ ജനത്തിന് മാനസാന്തരം ഉണ്ടാക്കുന്ന ഒരു കഥയാണെന്ന് അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമ്മൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഈ യോനായുടെ വ്യതിയാനത്തിന്റെ ഒരു കഥയുടാണ്. കാരണം നിനവേ പട്ടണത്തെ പറ്റി ഈ പുസ്തകത്തിൽ ആദ്യത്തെ ഒരു വാക്യത്തിലും പിന്നെ 3-ാമത്തെ അധ്യായത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ യോനയെ പറ്റി എല്ലാ അധ്യായങ്ങളിലും യോനയാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു ഒരു ദേശത്തിന്റെ അനുതാപവും ഒരു ദൈവപുരുഷന്റെ ആത്മീക തിരിച്ചറിവും അങ്ങനെ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ അടങ്ങിയ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ധ്യാനിക്കേണ്ട പഠിക്കേണ്ട ദൈവകാരുണ്യത്തിന്റെ ആഴമായ തലങ്ങളൊക്കെ പഠിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഈ നിനവേയുടെ യോനായുടെ പുസ്തകം എന്ന് പറയുന്നത്. ഈ 3 ദിവസം നമ്മളെ കൂടുതൽ അനുതാപ ബോധ്യത്തിലേക്ക് തിരിങ്കലത്തിന്റെ ഉള്ളിൽ 3 ദിവസം നിന്നുകൊണ്ട് യോന അയ്യോ ഭാവം പറഞ്ഞതുപോലെ തന്നെ വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളെ പറ്റി ചിന്തിക്കുവാനും കുറവുകളെ ഓർക്കുവാനും അനുതാപത്തോട് അനുഗ്രഹങ്ങളിലേക്ക് അടുത്തു വരുന്നാലും പരിശുദ്ധ സഭ ഈ ദിനങ്ങളിലെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഈ നിലവിലെ ജനങ്ങൾക്കും യോനയ്ക്കും ഒക്കെ ഉണ്ടായ മാറ്റം പോലെ നമ്മുടെ ജീവിതത്തിന് സമഗ്രമായ ഒരു ആത്മീയ പരിവർത്തനത്തിന് വിടയാകുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളൊരു കാര്യമാണ്, സംശയമൊന്നുമില്ല. കൂടെ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനും ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഭാഗമായി പ്രത്യേകിച്ച് നമ്മളൊക്കെ എപ്പോഴും കാതോട് കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വന്യ പി സി യോറച്ചനാണ്. അച്ഛൻ ഒരുപാട് തിരക്കുകൾ കടയിലാണെങ്കിലും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അച്ഛന്റെ ഒരു ധ്യാനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അച്ഛനത് സമ്മതിക്കുകയും ഈ ശുശ്രൂഷയിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട പി സി യോറച്ചനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ ഒരു ഗീതം കൂടെ ആലപിക്കും. അതിനുശേഷം തിരുവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛന് ധ്യാനം നിറവേറ്റുന്നതാണ്.
ആരാധനയ്ക്കോ യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. ആരാധനയ്ക്കോ യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. ആഴിയോ മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയോ മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ഹോറേബിൽ മോശ കണ്ടാമുൾപ്പടർപ്പിൽ കത്തിയതാമഗ്നിദീ, ഹോറേബിൽ മോശ കണ്ടാമുൾപ്പടർപ്പിൽ കത്തിയതാമഗ്നിദീ, നിന്മക്കളിൽ പക നൽഭൂതം ചെയ്യുവാൻ, നിന്മക്കളിൽ പകർന്ന് അത്ഭുതം ചെയ്യുവാൻ, ബന്ധനമഴിച്ചിട്ടിന്ന് നിന്ദാസർ ആത്മാവിനാരാധിക്കാം, ബന്ധനമഴിച്ചിട്ടിന്ന് നിന്ദാസർ ആത്മാവിനാരാധിക്കാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കാം. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കാം. ആദ്യമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ആദ്യമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. തന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. തന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിൻശക്തി അയച്ചിടുക നിന്നെയും ആത്മാവിലാരാധിക്കാം. നിൻശക്തി അയച്ചിടുക നിന്നെയും ആത്മാവിലാരാധിക്കാം. ചെങ്കടൽ കടന്നു മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോൽ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോൽ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ. ഞാൻ നിന്നെ ആരാധിക്കും കർത്താവിനെ ആത്മാവിലാരാധിക്കാം. ഞാൻ നിന്നെ ആരാധിക്കും കർത്താവിനെ ആത്മാവിലാരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.
തിരുവചന ധ്യാനത്തിനായി ഒന്നിയ പി സി ഉറച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ബാറയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. അഭിയൊന്നിയ തിരുമേനി, ബഹുമാനപ്പെട്ട തമ്പാൻ അച്ഛൻ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ബഹുമാനപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, സുബോറ പ്രാർത്ഥനാ സംഘത്തിൽ നിന്ന് സംബന്ധിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠതയെ, കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഈ ബുധനാഴ്ച പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ കടന്നു വരുവാൻ നമുക്കിടയായതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അഭിയന്യ തിരുമേനിയെയും ഇതിനെ നേതൃത്വം നൽകുന്ന രാജേഷ് അച്ഛനെ, എല്ലാ വൈദികരെയും ഇതിൽ സംബന്ധിക്കുന്നവരെയും എല്ലാം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമായി ആത്മീയ പരിപോഷണത്തിന് തുറന്ന മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമുഖവാക്കുകൾ അധികം കൂടാതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെപ്പറ്റി, രണ്ട് പ്രധാന പ്രത്യേകതകളാണല്ലോ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചു. മൂന്നോയമ്പ് വീടുകയാണ്, അതുകൂടാതെ മയൽത്തൊപ്പെരുന്നാളാണ്, കർത്താവിന്റെ ദൈവാലയ പ്രവേശനം. അതുകൊണ്ട് ഇതിൽ രണ്ട് ആശയങ്ങളിൽ നിന്നും ചില ചെറിയ ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാനായിട്ടാണ്. ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് അങ്ങനെ ഒരു ധ്യാന ചിന്തയായിട്ടല്ല, ഈ രണ്ട് പെരുന്നാളിന്റെയും നോയമ്പ് വീടലിന്റെയും ഒക്കെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചില ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി മാത്രം കർത്താവിൽ ശരണപ്പെടുന്നു. മൂന്നോയമ്പ് അതിന്റെ പരിസമാപ്തിയിലെത്തിച്ചേരുകയാണ്. ദൈവസന്നിധിയിൽ നോയമ്പ് ഉപവാസത്തോടെ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു അവസരം കൂടി ദൈവം നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ തെറ്റുകളെയും നമ്മുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും എല്ലാം ഓർത്ത് മാനസാന്തരപ്പെടുന്നതിനുള്ള അവസരമാണ് നമുക്ക് ചിന്തിക്കാം. യോനായുടെ പുസ്തകത്തിൽ നിന്ന് ചില ആശയങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് യോനായുടെ അനുതാപത്തെപ്പറ്റിയുള്ളതാണ്. എന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴ് രാജസച്ചൻ യോനായുടെ ഭാഗം വന്നപ്പോഴ് ആത്മീയ തിരിച്ചറിവ് എന്ന പ്രവാചകനൊക്കെ അല്ലേ എന്ന് ഓർത്താണ് ആത്മീയ തിരിച്ചറിവ് നിലവാക്കാൻ ഉപയോഗിച്ച്. യോനായുടെ അനുതാപത്തിൽ എല്ലാ മനുഷ്യർക്കും, മനുഷ്യനായി ലോകത്തിൽ ജനിച്ചവർക്കല്ല, അത് നമ്മുടെ സ്ഥാനമാന വ്യത്യാസം തന്നെ, എല്ലാവർക്കും അനുതാപം തന്നെയാണ് ആവശ്യം. മോർ അബൌട്ട് റിപ്പൻഡൻസ്, അത് നമ്മുടെ അനുതാപത്തെ പറ്റി തന്നെയുള്ള കാര്യമാണ്. ഉണ്ട്, യോനയ്ക്ക് അനുതാപം ആവശ്യമുണ്ട്, എനിക്കും നമ്മൾ ഓരോരുത്തർക്കും അനുതാപം ആവശ്യമുണ്ട്. ദിവസനില അനുതാപവും ദൈവകരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലവിളിയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിയലൈസ് ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് സിന്നേഴ്സ് എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ചൊല്ലുന്നത്. നോ വൺ ക്യാൻ എസ്കേപ്പ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്, ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഈ വായിക്കുമ്പോഴ് ദ ലിസണേഴ്സ് വുഡ് ലേൺ അബൌട്ട് ജോനാസ് മിസ്റ്റേക്സ്, ജോനായുടെ ജീവിതത്തില് ചില കറക്ഷൻസ് ആവശ്യമായിരുന്നു, അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിനും കൂടെ വേണ്ടിയാണ്. ഗോഡ് കെയർസ് ഫോർ എവരി വൺ, ദൈവം എല്ലാവർക്കും വേണ്ടി നിനവയിലെ ജനങ്ങളെയും ദൈവം കരുതുകയാണ്. അവരെ അവരുടെ അവർക്ക് പാപബോധം ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് പ്രവാചകനെ അയക്കുന്നത്. പക്ഷേ അവരുടെ അനുതാപം ദൈവം തമ്പുരാൻ കണ്ട് അവരെയും ദൈവം കരുതുകയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് ആശയങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നാമതായിട്ട്, ഗോഡ് ഹാസ് മെനി വേസ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒത്തിരി ഒത്തിരി മുഖാന്തരങ്ങൾ ഉളവാക്കും. യോനായുടെ ജീവിതത്തിൽ ഒന്നാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിക്കണം. അനുതാപത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവസേനയിൽ സമർപ്പിക്കാം. ഹി സെൻസ് സ്റ്റോംസ് ഇൻ അവർ ലൈഫ്, കൊടുങ്കാറ്റടിപ്പിക്കും. കഥകളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അതെല്ലാം വളരെ വ്യക്തമായി നമുക്കറിയാം. സ്റ്റോറിയൊക്കെ ബൈ ഹാർട്ടാണ് നമുക്ക്. അപ്പൊ ഇപ്പോ തമ്പാനശൻ പാട്ട് പാടിയപ്പം പാടിയായിരുന്നല്ലോ, ജീവിതമായ എന്റെ പടകില് വൻതിര വന്നാഞ്ഞടിച്ചാൽ അമരത്തായി നാഥനുണ്ട് അമരും കാറ്റും തിരമാലയും. പക്ഷെ യോനയുടെ കാര്യത്തിൽ ദൈവനമ്പുരാൻ ഈ വലിയ വൻതിരകൾ അടിച്ചു എങ്കിലും ആ കാറ്റും തിരമാലയും അമർന്നത് നമ്മളെ തന്നെ ആ കപ്പലെ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല, യോനായ ആ കപ്പലിൽ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല, യോനായ ആ കപ്പലിൽ നിന്നൊന്ന് വലിച്ചെറിഞ്ഞിട്ട. അപ്പൊ അങ്ങനെയും ചില കറക്ഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഒരു പെരുങ്കാറ്റടിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, വയലന്റ് വിൻഡ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പെരുങ്കാറ്റുകൾ ഉണ്ടാകും, തകർന്നു പോയേക്കാവുന്ന. ഇപ്പോൾ നമ്മളായിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ദൈവം മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന ആ മേഖലയിൽ നിന്ന് നമ്മളെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. യോനായെ പറ്റി മറ്റ് കപ്പലിൽ ഉണ്ടായിരുന്നവർ പിന്നീട് അധികമൊന്നും അറിയുന്നില്ലായിരിക്കാം. അപ്പൊ അവരെ സംബന്ധിച്ച് യോന അവരുടെ ആ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ യോനായെ ദൈവം കരുതി. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴേ കൊടുങ്കാറ്റും തിരമാലയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റവും ഒക്കെ ഉണ്ടായാലും അവിടെയും ദൈവം നമ്മളെ കരുതുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഗോഡ് ഓഫൺ യൂസസ് ദ സ്റ്റോംസ് ഓഫ് അഡ്വേഴ്സിറ്റി ടു ടീച്ച് അസ് ഓർ ടു കറക്റ്റ് അസ്, നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനും നമ്മളെ നന്നാക്കി എടുക്കാനുമായിട്ടാണ് ഈ തിരമാലകൾ എന്നുള്ളത് ജീവിതത്തിൽ തിരിച്ചറിയുക. ഇന്ന് ഏതെങ്കിലും വൻകാറ്റിൽപ്പെട്ട് കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നടിഞ്ഞാണ് ഈ തിരുവചനം കേൾക്കുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് തെറിച്ചു പോകും എന്നൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഒരു മത്സ്യത്തെ ആക്കി വെക്കുന്നുണ്ട്, ദൈവം കൽപ്പിച്ചാക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. ഇവിടെ ഒരു സംരക്ഷണം നമുക്കുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് ഇടയാണ്. മറ്റൊന്ന്, ഹി ടച്ചസ് സംവൺ നിയർ യു. നമ്മുടെ ഈ പ്രശ്നം കൊണ്ടേ, നമ്മുടെ അനുസരണമില്ലായ്മ കൊണ്ട് അനേകർ ബുദ്ധിമുട്ടിലൂടെ പോകുന്നുണ്ട്. അവർ സിൻസ് വിൽ സെർട്ടൻലി ഗെറ്റ് അതേഴ്സ് ഇൻ ട്രബിൾ. ഈ കപ്പലിലുണ്ടായിരുന്നവർ മുഴുവൻ പ്രയാസത്തിൽ പോവുക. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലുള്ളവർ, നമ്മുടെ പ്രതിസന്ധി മൂലം ഒരു, അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യൻ സ്റ്റാഫ് നമ്പർ 12 വേഴ്സ് നമ്പർ 26, ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു, ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. യോശുവയുടെ പുസ്തകം 6-7 അധ്യായങ്ങൾ വായിച്ചാൽ ആഖാൻ എന്നൊരു മനുഷ്യൻ പാപം ചെയ്തു. പക്ഷെ ദൈവനമ്പുരാൻ പറയുന്നത് ആഖാന് നിനക്കൊരു പാപം ഉണ്ടെന്നല്ല, ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ആ ശാപം നിന്നിൽ നിന്ന് നീക്കിക്കളയുന്നത് വരെ നിനക്ക് ശത്രുക്കളുടെ മുമ്പാകെ നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും ഒക്കെ യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന, യേശുക്രിസ്തുവിൻ തലയായിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളായിരിക്കുന്ന നമ്മുടെ വേദനയും നമ്മുടെ സന്തോഷവുമെല്ലാം മറ്റുള്ളവരുടെ വേദന, കണ്ണുനീര്, മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും ഒക്കെയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളിലൂടെ സന്തോഷവും സമാധാനവും സ്നേഹവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയ ജയത്തോടും കൂടിയൊക്കെ ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം മൂന്ന് നോയമ്പ് നമുക്ക് നൽകുകയാണ്. ഇങ്ങനെ പ്രതിസന്ധിയിലാണെങ്കിലും അടുത്തൊരു ചിന്ത, ഹി സെൻഡ് സംവൺ ടു യു, ദൈവനമ്പുരാൻ ആരെയെങ്കിലും നമ്മുടെ അടുത്ത് അയക്കും. എന്തിനാ? നമുക്കൊരു തിരിച്ചറിവ് തരാനായിട്ട്. ദ ക്യാപ്റ്റൻ അപ്രോച്ച് ഹിം, കപ്പൽ പ്രമാണിയുടെ അടുക്കൽ വന്നു എന്നാ വായിക്കുന്നത്. ഈ മറൈനർ ഒരിക്കലും സത്യദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അങ്ങനെ ഒരു അൺബിലീവറെ യോനായെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കൊണ്ടുവരിക. ദിസ് മറൈനർ ഡിഡ് നോട്ട് ഫോളോ ദ ലോർഡ് ഗോഡ്, ഇറ്റ് ഗോഡ് യൂസ്ഡ് ദിസ് അൺബിലീവർ ടു കറക്റ്റ് ജോന. ചിലപ്പോ അങ്ങനെ ആത്മീയ മണ്ഡലത്തിൽ പ്രശോഭിതരായി പ്രവാചകനെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേരെയാക്കാനായിട്ട് ദൈവത്തെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവരെ വരെ ദൈവം ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് ഈ മൂന്ന് നോയമ്പിന്റെ അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോ മാറ്റർ വാട്ട്, എന്താണ് എന്നുള്ളതല്ല, നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാക്കി തീർക്കണം. ഓരോ വ്യക്തികളുടെ സാമീപ്യവും നമ്മളെ മാനസാന്തരത്തിലേക്ക്, ഓരോ സംഭവങ്ങളും എല്ലാം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാക്കി തീർക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹി എക്സ്പോസസ് യുവർ ഡിസൊബീഡിയൻസ്, ദൈവം തമ്പുരാൻ നമ്മുടെ അനുസരണക്കേടിനെ പുറത്തു കൊണ്ടുവരും. നമുക്ക് അങ്ങനെ പാത്ത് അവിടെ കപ്പലിന്റെ അടിയിൽ കിടക്കാനൊന്നും പറ്റത്തില്ല. ഒരു ചോദ്യമുണ്ട്, നീ എവിടുന്ന് വരുന്നു, എവിടേക്കും, നീ ഏത് നാട്ടുകാരനാണ്, നിന്റെ പണി എന്നുള്ളത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഒന്നാം അധ്യായം 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ വന്നിരിക്കുന്നതെന്ന് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു, ചീട്ട യോനയ്ക്ക് വീണു. കണ്ടോ, യോന സിംഗിൾ ഔട്ട് ചെയ്യപ്പെട്ടു. ദ ലോർഡ് സിംഗിൾഡ് ഔട്ട് ജോന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ചില തെറ്റുകളൊക്കെ ചെയ്ത് കൈയും കെട്ടി ചുരുണ്ടുകൂടി കിടന്നുറങ്ങാം എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളുടെ തെറ്റുകൾ ഇരുട്ടത്ത് ചെയ്യുന്നത് വെളിച്ചത്ത് ഘോഷിക്കും, അറയിൽ നിങ്ങൾ ചെയ്യുന്നത് പുരമുകളിൽ ഘോഷിക്കും. വെളിച്ചത്ത് വരാതെ ഗൂഢമായിരിക്കുന്ന ഒന്നുമില്ല എന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ മൂന്ന് നോയമ്പിന്റെ അവസരത്തിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുക. ഇനി നമ്മളെ, നമ്മുടെ ശരീരത്തെ തന്നെ, ഹി ടച്ചസ് യു ഫിസിക്കലി. അതുകൊണ്ടാണ് ദേ പിക്ഡ് അപ് ജോന ആൻഡ് ത്രൂ ഹിം ഇൻ ടു ദ സീ. ഈ വലിയ സമുദ്രത്തിലേക്ക് യോനായെ എടുത്ത് എറിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ, ഞാനതാ നമ്മുടെ സ്ഥാന, നമ്മുടെ സ്ഥാനത്തിന് പൊസിഷൻസിന് ഒക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ ടച്ച് ചെയ്യും, ഏതെങ്കിലും ഒക്കെ രീതിയിൽ നമ്മളെ ടച്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം. ഇപ്പൊ പല പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. അവിടെയൊക്കെ ദൈവം നമ്മളെ സ്പർശിക്കുന്നതിന്റെ പിന്നിൽ എന്റെ അനുസരണക്കേടോ എന്നെ, എനിക്ക് ദൈവത്തോടുള്ള വിധേയത്വമുണ്ടായ ചാഞ്ചല്യമോ മുഖാന്തരമാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടയാകണമെന്ന് സൂചിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ജോനാസ് കൺഫൈൻമെന്റ് ആണ്. ജോന ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മത്സ്യം യോനായി വിഴുങ്ങുകയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന ജോനയുടെ ജീവിതം സകലതും മാറി, കീഴ്മേൽ മാറി മറിയുകയാണ്. മത്സ്യം വിഴുങ്ങുകയാണ്, ഒരു നിരോധനം, ഒതുങ്ങി ജീവിക്കേണ്ട ഒരു ആവശ്യകത യോനയുടെ ജീവിതത്തിൽ ഉണ്ടാകുക, ചില പരിമിതികൾക്കുള്ളിലേക്ക് വരിക. ആ പരിമിതികൾക്കുള്ളിലുള്ളതോ ഡാർക്ക്നെസ്, അല്ലെ, അന്ധകാരം അവിടെയുള്ളത്. ആ അന്ധകാരത്തിൽ പക്ഷേ യോനയുടെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ എടുത്തു പറയണം. ജോന ഈ കൺഫൈൻമെന്റ് എന്ന് പറയുന്നതിനെ ഹി മെയ്ഡ് ഇറ്റ് എ പ്രൈവറ്റ് സാങ്ച്വറി വിത്ത് ദ ലോർഡ്. ഒരു ദൈവത്തോടു ചേർന്നിരിക്കുവാനുള്ള ഒരു ഒരു മദ്ബഹായിട്ട് മാറ്റി, ഒരു സാങ്ച്വറി ആയിട്ട് മാറ്റി, ഒരു ആരാധനാലയമായിട്ട് മാറ്റി. മത്സ്യത്തിന്റെ ഉള്ളിലെ ജീവിതാനുഭവം യോനായ്ക്ക് ഒരു ആരാധനാനുഭവം സമ്മാനിച്ചു എന്നുള്ളതാണ്. അതാ യോനായുടെ കൺഫഷനും യോനായുടെ കമ്മ്യൂണിയനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യോനാ രണ്ടാം അധ്യായം മുഴുവൻ പരിശോധിച്ചാൽ സങ്കീർത്തനങ്ങൾ ഉരുവിടുകയാണ്. 42 സങ്കീർത്തനം 7 വാക്യം, 31 സങ്കീർത്തനം 22 വാക്യം, 69 സങ്കീർത്തനം 1 വാക്യം, 147 സങ്കീർത്തനം 3 വാക്യം, 18 സങ്കീർത്തനം 6 വാക്യം, 31 സങ്കീർത്തനം 6 വാക്യം, ഇതൊക്കെയാണ് ഈ രണ്ടാം അധ്യായം മുഴുവൻ യോന ഉരുവിടുന്ന സങ്കീർത്തന വാക്യങ്ങൾ. പക്ഷെ ഒരു കാര്യം അവിടെ ഓർത്തി, അവിടെ യോന പ്രത്യേകിച്ച് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല, വേദപുസ്തകം കയ്യിലില്ല, യോനയുടെ ഉള്ളിൽ നിന്ന് ഈ സങ്കീർത്തനങ്ങൾ വന്നു. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധിയിൽ, അന്ധകാരത്തിന്റെ നടുവിൽ അവിടെ ഒരു പ്രകാശം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഇരിക്കണം. അതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മൾ വേദപുസ്തകം വായിക്കണം. യോഹന്നാൻ തിരുമേനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, നമ്മുടെ ഗ്യോർഗീസ് മാർ യോഹന്നാൻ തിരുമേനി കോട്ടയത്തെ തിരുമേനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളോടൊക്കെ ഉറപ്പിച്ചിരുന്ന കാര്യം പ്രധാനമായിട്ടും അതേ ഉള്ളായിരുന്നു. മക്കളെ വേദപുസ്തകം വായിക്കണം, ദൈവത്തിന്റെ വചനം വായിക്കണം, കുമ്പിട്ട് നമസ്കരിക്കണം. ഇതല്ലാതെ തിരുമേനിക്ക് വേറെ യാതൊന്നും പറയാനില്ല. ഒരു ദിവസം ഞങ്ങൾ ചോദിച്ചു, തിരുമേനി എന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വേറെ എന്തെങ്കിലും ഒക്കെ പറയണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആദ്യം ഇതൊന്ന് ശരിയാകട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനിക്ക് മറ്റു കാര്യങ്ങളെപ്പറ്റി അറിവില്ലാതിരുന്നിട്ടല്ല, അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടിയത് ഇതാ, ദൈവത്തിന്റെ വചനത്തിലുള്ള ഒരു സംസർഗം നമുക്കുണ്ടാണ്. യോനായുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസായി യോനയ്ക്ക് ആ ജീവിതാനുഭവത്തിൽ നിന്നൊരു പുതിയ ജീവിതത്തിലേക്ക് വരുവാനൊരു സാഹചര്യം ഒരുക്കിയത് തീർച്ചയായും ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം ഉള്ളിൽ എഴുതി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അത് ധ്യാനിച്ചിരുന്നു എപ്പോഴും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തക്കവണ്ണം സാധിക്കണമെന്ന് ഈ രണ്ടാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ ഒറ്റ വാക്യം മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. മൂന്നാമത്തെ അധ്യായത്തില് 10 വാക്യം, അതിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിനവേക്കാര് ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. അതിന്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം, വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിനവേക്കാര് സത്യ അനുതാപത്തിലേക്ക് വരിക. യോന മത്സ്യം യോനായെ കരയിൽ ഛർദ്ദിച്ചു. യോന ഒരു ദിവസം, 3 ദിവസത്തെ വഴിദൂരമുള്ള പട്ടണമാണ് നിനവെ, പക്ഷെ 1 ദിവസത്തെ വഴിദൂരം ചെന്നിട്ട് യോന പ്രസംഗിച്ച 6 വാക്കുകൾ, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ നിർമൂലമാകും, ഉന്മൂലമാകും. ഈ 6 വാക്കുകൾ മാത്രമേ പ്രസംഗിച്ചുള്ളൂ. പക്ഷെ അത് കേട്ട ഉടൻ തന്നെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു ജനങ്ങൾക്കുണ്ടായത്. നിനവേന്റെ ജനങ്ങളെല്ലാം ഉപവസിക്കാനായിട്ട് തുടങ്ങി. വർത്തമാന രാജാവിന്റെ അടുത്ത് വന്നപ്പോ രാജാവ് തന്നെ ഒഫീഷ്യലായിട്ടോ ഡിക്ലെയർ ചെയ്തു, അങ്ങനെ അവർ ഉപവസിക്കുക. അവര് ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം കണ്ടപ്പോളം എന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഉപവസിക്കാനൊക്കെ സാധിക്കും, പക്ഷെ മാനസാന്തരം ഉണ്ടായോ എന്ന് നമ്മുടെ പ്രവൃത്തി മൂലം കാണണം. വിശ്വാസം നമുക്കുണ്ട്, യാക്കോബ് സ്ലീഹ പറയുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിഷ്ഫലമാണ്, അത് നിഷ്ക്രിയമാണ്, അത് യാതൊന്നും പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധിക്കണമെന്ന് 3 അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും 4 അധ്യായത്തിൽ കോപിഷ്ഠനാകുന്ന ജോനായ നമ്മൾ കണ്ടു. മാനുഷികമായിരിക്കുന്ന മാറ്റം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ക്ലർജി മീറ്റിംഗ് നടന്നപ്പോൾ ഈ അബ്രഹാം സാറ സഹോദരിയാണെന്ന് കള്ളം പറഞ്ഞ വ്യക്തിയാണല്ലോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ, അങ്ങനെയാണല്ലോ. ഇപ്പം ആത്മീയ നേതൃത്വത്തിലുള്ള ആൾക്കാർക്കൊന്നും ഒരു തെറ്റും സംഭവിച്ചുകൂടാ എന്നൊരു ചിന്ത ഉണ്ട്. ഈ ഈ പേട്രിയാർക്കൽ മറ്റേണൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, അബ്രഹാം ഇസാഖ് യാക്കോബ് അവരുടെ ജീവിതത്തിലെ തെറ്റുകളൊക്കെ, ഇപ്പൊ പുതിയൊരു രീതി ആത്മീയ മണ്ഡലത്തിൽ കാണുന്നത് അങ്ങനെയാ, അവരുടെ തെറ്റുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണോ നേതാക്കന്മാരായിട്ട് ദൈവം കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം. നമുക്കിപ്പം ധാരാളം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോവുക. റിയാലിറ്റി എന്ന് പറയുന്ന നിരീശ്വരവാദവും മറ്റു മതങ്ങളിലേക്കുള്ള ആകർഷണവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ യുവതലമുറയൊക്കെ, നമ്മുടെ പല ദൈവാലയങ്ങളിലും യുവതലമുറകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ ഇതേ ചോദ്യം ഹ്യൂസ്റ്റണിലുള്ള ഒരു നോൺ ഡിനോമിനേഷണൽ ചർച്ചിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന മാർത്തോമാ സഭയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അവരിൽ നിന്നൊക്കെ എനിക്കും കേൾക്കേണ്ടതായിട്ട് വന്നതാ. അപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പോ ഈ ക്ലർജി മീറ്റിംഗിലെ ചോദ്യം സ്തേഫാനോസ് തിരുമേനിയായിരുന്നു ലീഡ് ചെയ്തത്. അപ്പൊ തിരുമേനിയോട് ഈ കാര്യം നമ്മുടെ പുഞ്ചക്കോണച്ചൻ ചോദിച്ച സമയത്ത് തിരുമേനി മറുപടി പറഞ്ഞ ചെറിയ ഒരൊറ്റ വാക്യേ ഉള്ളൂ, അച്ചാത് അവരും മനുഷ്യരായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മാനുഷികമായിരിക്കുന്ന ബലഹീനതയും മാനുഷികമായിരിക്കുന്ന പ്രതിസന്ധിയും, കാരണം അതുകൊണ്ടാണ് നമ്മൾ ജന്മം കൊണ്ട് ആരും വിശുദ്ധരായി തീരുകയല്ലോ, നമ്മുടെ കർമ്മപദം കൊണ്ട് നമ്മൾ വിശുദ്ധരായി തീരുന്നു. കർമ്മം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കണം. വീഴ്ചകളും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ എപ്പോഴും ഉണ്ടാകും. ആത്മീയ ജീവിതത്തിൽ ആരെടുത്താൽ പൗലോസ്ലിക ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നുമുട്ടിച്ചു നടന്നവന് ശൗലിൽ നിന്ന് പൗലോസിലേക്ക് ഒരു മാറ്റം ആത്മീയമായി ഉണ്ടായി. യോനായുടെ ജീവിതം പരിശോധിച്ചു, പത്രോസിന്റെ ജീവിതം പരിശോധിക്കൂ. നമ്മളിപ്പോൾ പറയുന്ന ഒന്നാമത്തെ മാർപ്പാപ്പ ആയിരിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? അവസാനം വരെ ഇതേ ഞാൻ മീൻ പിടിക്കാൻ പോവാ. അവസാനം കോവാദിസ്, വേർ ആർ യു ഗോയിങ്? ഇത് വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. നീ എവിടെ പോവുക എന്ന് ചോദിക്കുമ്പോ യശംബ്രാൻ മറുപടി പത്രോസിനോട് പറയുകയാണ്, നീ റോമിൽ നിന്ന് നീറോയുടെ പീഡനം പേടിച്ചോടുകയല്ല, ഞാൻ വീണ്ടും കുരിശിക്കപ്പെടാൻ അകത്തോട്ട് പോവുക. അയ്യോ പാടില്ല കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ പാദം ചുംബിച്ചു മരിക്കണമെന്ന് പറഞ്ഞ് തലകീഴായി പത്രോസ് ക്രൂശുമരണം സ്വീകരിച്ചത് എന്നുള്ളതും ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ട്. യോനയുടെ ജീവിതത്തിലും അതുണ്ടായിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ യോന പറയുന്നു, ഐസഡ്, ഐ ഫ്ലഡ്, ഐ ന്യൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, ഇതെല്ലാം അയ്യോ യഹോവേ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ, അതുകൊണ്ടായിരുന്നു ഞാൻ എന്നുള്ള വാക്ക് കേട്ടോണം. ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനും ഞാൻ അറിഞ്ഞു. ആകെ അലഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇത് ജോനായിട്ട് ജീവിതത്തിലുണ്ട്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ 3 നോയമ്പ് കഴിഞ്ഞ് 50 നോയമ്പൂടെ ഒന്ന് കഴിയുന്നിടം വരെയൊക്കെ നമ്മൾ പിടിച്ചിരിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അവിടെയെല്ലാം തുടർച്ചയായി ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരത്തിലേക്ക് ഉയരണം എന്നുള്ള കാര്യമാണ് ഈ 3 നോയമ്പിന് യോനായുടെ ജീവിതവും നിനവേക്കാരുടെ ജീവിതവും പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ നോയമ്പ് ഉപവാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവേ മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുവാനും ദൈവവചനം കൂടുതൽ ധ്യാനിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതം പരിപക്വമാക്കി തീർക്കുവാനും ഓരോ വർഷവും അതിന്റെ ഒരു മെച്യൂറിറ്റിയുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നു, അത് സൂര്യനെ വലം വയ്ക്കുന്നു, അച്ചുതണ്ടിൽ കറങ്ങുന്നു, സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മെച്യൂറിറ്റിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിന്റെ പൂർണ്ണതയിലേക്ക് പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് നമുക്ക്. അതാണ് തയോസിസ് എന്ന് പറയുന്നത്, അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഉയർച്ച നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഓരോ നോയമ്പ് ഉപവാസങ്ങളും നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ മയൽത്തോ പെരുന്നാളും കൂടെ ആയതുകൊണ്ട് 1-2 സെന്റൻസ് കൂടി അതിനോട് ചേർന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മയൽത്തെ പെരുന്നാളിനെ പറ്റി നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവിന്റെ ദൈവാലയ പ്രവേശനമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായനകളാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 22 മുതൽ നമുക്കറിയാം. യേശുമ്പുരാനെയും വഹിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർ ദൈവാലയത്തിലേക്ക് വരികയാണ്. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ 2 പേരെ അവർ കൺഫ്രണ്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ശിമയോനും ഹന്നാ പ്രവാചകയും. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഹൈന്ദവ ധർമ്മത്തിൽ 4 രീതിയിലുള്ള യോഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. 4 രീതിയിലുള്ള യോഗങ്ങളുണ്ട്. അതിലൊരു യോഗം നമുക്കറിയാം, രാജയോഗം എന്നുള്ളത് നമുക്കറിയാം. മറ്റ് 3 യോഗങ്ങൾ കൂടിയുണ്ട്, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം എന്നിങ്ങനെ 4 ടൈപ്പ് ഓഫ് യോഗംസ് ആണ് ഉള്ളത്. അതിൽ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഞാനിതൊന്ന് സൂചിപ്പിക്കാം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുകയാണ്, കർമ്മത്തിലൂടെ ദൈവത്തെ കാണുക. അപ്പോൾ അതാണ് കർമ്മയോഗം എന്നതിനെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ പാത്ത് ഓഫ് സർവീസ് ത്രൂ സെൽഫ്ലെസ് ആക്ഷൻ ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. അതിലൂടെ ദൈവത്തെ കാണുക. അതാണ് യേശുക്രിസ്തു പറയുന്നത്, വിശന്നിരുന്നു, ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നരായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന്, നിങ്ങളുടെ കർമ്മം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആട്ടിടയന്മാർ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആട്ടിടയന്മാര് അവർക്ക് ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഈ തണുപ്പത്ത് ആടിനെയൊക്കെ സംരക്ഷിച്ച് അവർ ഭംഗിയായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ദൈവദർശനം ഉണ്ടായി. ആട്ടിടയന്മാർ കർമ്മയോഗത്തിലൂടെ ദൈവദർശനം കിട്ടി. രണ്ട്, ജ്ഞാനയോഗം എന്ന് പറയുമ്പോഴ് ദിസ് ഈസ് ദ പാത്ത് ഓഫ് ഇന്റലക്ട് ആൻഡ് വിസ്ഡം ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ് സീക്രട്ട് ടെക്സ്റ്റ്, ഇന്റലക്ച്വൽ ഡിബേറ്റ്സ്, ഫിലോസഫിക്കൽ ഡിസ്കഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. അത് കുറച്ചുകൂടി നഥനയലത അത്തിയുടെ കീഴിലിരുന്നു എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വിജ്ഞാനികൾ മജായിസ്, ഈ 3 വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവർ പൊന്നും നിറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു, പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന വിദ്വാൻമാർ നമുക്കറിയാം. പക്ഷെ അവർ വരുന്നത് ഏകദേശം ഒരു യേശുക്രിസ്തുവിന് ഒരു ഒന്നൊന്നര വർഷം അവർ അലഞ്ഞു എന്നാ പറയുന്നത്. ഈ നക്ഷത്രം കണ്ടിട്ട് വീണ്ടും ഒന്നൊന്നര വർഷം അലഞ്ഞു. പെട്ടെന്ന് യേശുക്രിസ്തു ഉണ്ടായതിന്റെ അന്ന് തന്നെ കൃത്യം വരുമായിരുന്നു എന്നുള്ളതിൽ സംശയം. അതുകൊണ്ടാണ് രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളൊക്കെ കൊല്ലാനായിട്ട് ഹെറോദാവ് കൽപ്പിച്ചതെന്ന് ഒരു ചരിത്രമാണ്, ഒരു 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 പഠനമുണ്ട്. അതുകൊണ്ട് അവര് അലഞ്ഞു നടന്നു, കുറേ നാൾ അലഞ്ഞു നടന്നു. അപ്പോ അവര് ജ്ഞാനയോഗത്തിലൂടെ ക്രിസ്തു ദർശനം ലഭിച്ചവരാണ്, ജ്ഞാനയോഗം. എന്നാൽ ഇവിടെ ഈ ശിമയോനും ഹന്നായും ഭക്തിയോഗത്തിലൂടെ ക്രിസ്തു ദർശനം ലഭിക്കുന്നവരാണ്. ആട്ടിടയന്മാർക്ക് കർമ്മയോഗത്തിലൂടെ, വിജ്ഞാനികൾക്ക് ജ്ഞാനയോഗത്തിലൂടെ, ഈ ഭക്തിമാർഗമാണ് ഇവര്. ഹന്നായും ശിമയോനും അവര് ഡിവോഷണൽ റിച്വൽസ്, ഈ ഭക്തിയോഗത്തെ പറ്റി പറയുന്ന ഭക്തിയോഗ കൾട്ടിവേറ്റ്സ് ദ എക്സ്പ്രഷൻ ആൻഡ് ലവ് ഓഫ് ദി ഡിവൈൻ ത്രൂ ഡിവോഷണൽ റിച്വൽസ്. ഇവര് ദൈവാലയം വിട്ടുപിരിയാതെ ഇവരിയ്ക്കുക. അപ്പോ അവർക്ക് മടുപ്പില്ല, അവർക്ക് നിരാശയില്ല. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിവുള്ളതാണല്ലോ. ശിമയോന് ഏകദേശം 360 വയസ്സുണ്ടായിരുന്നു എന്നാ പറയുന്നത്. യേശുക്രിസ്തുവിന് മുൻപേ 285 246 ഇടയ്ക്ക് BC സെപ്റ്റുജൻറ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ 70 പേരിൽ ഒരാളായിരുന്നു ശിമയോൻ എന്നും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നേരം അവിടെ കന്യക ഗർഭിണിയായി എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ കന്യക എന്നുള്ളതിന് പകരം വുമൺ എന്നുള്ള വാക്ക് എഴുതാനായിട്ട് ശ്രമിച്ചു എന്നും, ദൈവത്തിന് മാലാഖ തടഞ്ഞു എന്നും, കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുന്നത് കാണുന്നത് വരെ നീ മരണം കൈക്കൊള്ളുകയില്ല എന്നും ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു എന്നും, അങ്ങനെ ഈ ഓൾഡ് ഏജിൽ അവിടെ കാത്തിരുന്നു എന്നുമാ. അതുകൊണ്ടാണ് ഇപ്പോൾ നാഥ 29 ലൂക്കോസ് ചാപ്റ്റർ നമ്പർ 2:29, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞാൽ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ ആ വാഗ്ദാനം നിവൃത്തിയായി, ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയക്കണം എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ട് ഭക്തിയോഗത്തിലൂടെ ശിമയോനും ഹന്നായുടെ സാക്ഷ്യമൊക്കെ താഴോട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും ഒക്കെ രാജയോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. രാജയോഗ, ഓൾസോ നോൺ ആസ് ദി റോയൽ പാത്ത്, റിഫേഴ്സ് ടു ദി ജേർണി ടുവേർഡ് പേഴ്സണൽ എൻലൈറ്റ്മെന്റ്. എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത് മറ്റേ മൂന്നും കൂടെ നമ്മുടെ ജീവിതത്തിൽ ബാലൻസിങ് ആണെങ്കിലാണ് ഈ രാജയോഗത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റുന്നത്. കർമ്മയോഗം നമുക്കുണ്ടാകണം, ജ്ഞാനയോഗം നമുക്കുണ്ടാകണം, ഭക്തി നമുക്കുണ്ടാകണം. അതെല്ലാം കൂടി ഈ രാജയോഗത്തിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ നയിക്കുവോ? നയിക്കും. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു എന്ന, യു ആർ എ ചോസൻ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ ആൻഡ് എ പെക്കുലിയർ പീപ്പിൾ. നമ്മൾ സ്പെഷ്യലാണ്. നമുക്ക് ഈ രാജയോഗം കിട്ടും, പക്ഷെ നമ്മുടെ കർമ്മവും നമ്മുടെ ഭക്തിയും നമ്മുടെ ജ്ഞാനവും ഒക്കെ അതിലേക്ക് നയിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കർമ്മപഥത്തിലും നമ്മുടെ ജ്ഞാനപഥത്തിലും നമ്മുടെ ഭക്തിപഥത്തിലും കൂടി അതിന്റെ പൂർണതയിലേക്ക് എത്തിച്ചേരുന്ന ആ രാജയോഗത്തിലേക്കും, രാജാധിരാജനായിരിക്കുന്ന തമ്പുരാനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ പദവി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, മീനിന്റെ ഉള്ളിലെ അന്ധകാരത്തിൽ നിന്ന് യോന അത്ഭുത പ്രകാശത്തിലേക്ക് വന്നതുപോലെ എനിക്കും നിങ്ങൾക്കും അന്ധകാരത്തിൽ നിന്ന് ഈ വലിയ റോയൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് വളരുവാൻ തക്കവണ്ണം ഈ നൊയമ്പ് ഉപവാസങ്ങളും യേശുമ്പുരാന്റെ മാറാനായ പെരുന്നാളുകളും ഒക്കെ മുഖാന്തരമാക്കി തീർക്കട്ടെ. ശിമയോന്റെയും ഹന്നായുടെയും ഒക്കെ ജീവിതാനുഭവങ്ങളും ഒക്കെ നമുക്ക് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട പി സി ജോർജ് നൽകിയ നല്ല സന്ദേശത്തിന് പ്രത്യേകമായി സന്തോഷം അറിയിക്കുന്നു. വളരെ ഹൃദ്യമായ അനേക നല്ല ചിന്തകൾ അച്ഛൻ പങ്കുവച്ചു. നല്ല ചിന്തകളായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ എന്തൊരു രൂപാന്തരം വരുത്തുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും അതിന്റെ പൂർണ്ണത വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നിനവാ നോമ്പിൽ ഒരു മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും അനുഭവത്തിലേക്ക് ഒരു രൂപാന്തരം ഉണ്ടാകും എന്നൊക്കെയാണ് പ്രത്യേകമായി ഓർക്കുക. ഈ മൂന്ന് വാക്യങ്ങളെ ഒന്ന് ഓർത്തുകൊള്ളുക: ഒന്ന് റിമെമ്പർ, രണ്ട് റിപ്പൻറ്, മൂന്ന് റിട്ടേൺ. റിമെമ്പർ, നാം ആരായിരിക്കണം, ആരായിരിക്കും, ആരാണ് എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എബ്രായൻ അത് യോനായോട് ചോദിക്കുന്ന ചോദ്യം അതാ, നീ ആരാണ്? ദൈവമക്കളായിട്ട് ജീവിക്കാൻ നോക്കുന്ന വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. അതിൽ നമ്മൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കാനുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദൈവം നൽകുന്ന ഓരോ നിമിഷങ്ങളും. ആ അനുദപത്തെ അവസരത്തിലൂടെ നമുക്ക് തിരിച്ച് ദൈവിക മക്കളായി ജീവിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം ഈ നോമ്പ് കാലത്ത് അനുഗ്രഹകരമായി ഒരുങ്ങാം. നാളത്തെ ദിനം ഹന്നായും യോക്കിമിന്റെ ഹന്നായുടെ പോലെ നമ്മെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ സ്നേഹപൂർവ്വം നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഇപ്പോഴത്തെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് നൽകിയിട്ടുള്ളത്. ഒരു എൽസയെ ദൈവം ഭാഗം ഓർക്കാം, അത് ഈശോയെ ഓർത്ത് പ്രാർത്ഥിക്കാം, എലിസബത്തിനെ ഓർക്കാം, വൺ ജോസ്, ടൈറ്റസ്, ഏലിയാമ, ടിമോൾ പൗലോസ്, പ്രേനു, ജോർജ് ജോർജ്, സജി, തമ്പി, ജിമ്മി, അലീസ് ജോസഫ്, കൊച്ചുമോൾ, ടോബി, സേറ, മോളി, സജി ആൻഡ് റോഹാൻ, ജോയൽ ജോജി മാത്യു, ജോയൽ, ഫാൻസി, ലളിത, സാറാമ്മ, അതോടൊപ്പം തന്നെ സജി എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, കുഞ്ഞിനെ ഓർക്കാം. അതുപോലെ തന്നെ സുഭാഷ് ഒരു ഒരു കൊച്ചു പയ്യനാണ്, അതിന്റെയും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഈ കുഞ്ഞ് രണ്ടുപേരെയും, സജി ആൻഡ് സുഭാഷ്, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഹ്യൂസ്റ്റണില് സെന്റ് സ്റ്റീഫൻസ് പള്ളിയിലെ മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട തമ്പിച്ചായ എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. പ്രത്യേകിച്ച് പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ, പള്ളി മാത്രമൊന്നുമല്ല അമേരിക്കയില് ഈ മലങ്കര സഭയുടെ നല്ല വളർച്ചയ്ക്കാണെങ്കിലും അദ്ദേഹമൊക്കെ നൽകിയിട്ടുള്ള താല്പര്യങ്ങളും കോൺട്രിബ്യൂഷൻസും ഒക്കെ അനവധിയാണ്. അങ്ങനെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ച വളരെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സെന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ മെമ്പറായിരിക്കുന്ന പ്രിയപ്പെട്ട തമ്പിച്ചായൻ അറിയാം. തോമസ് പള്ളിക്കൽ, എല്ലാരും തമ്പിച്ചാന്ന് വിളിക്കുന്ന തോമസ് പള്ളിക്കൽ, അദ്ദേഹം ഏതാണ്ട് കുറച്ചു നാളായിട്ട് ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആ കുടുംബത്തിന് പ്രത്യേകം അനുശോചനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട തമ്പിച്ചാന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വേർപെട്ടുപോയ അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തിന് ഉയരങ്ങൾ ചെയ്യുന്ന ഒരു അനാശ്വാസവും ബലവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട അമ്മാൻ വർഗീസ് അച്ഛന് മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുന്നതായിരിക്കും.
പ്രാർത്ഥിക്കാം. സകല ആത്മാക്കളുടെയും ഉടയവനും രക്ഷകനുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവമേ, ഈ മധ്യാഹ്നത്തോടെ സമയം നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, നിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും സമാധാനവും പാപമോചനവും പ്രാപിക്കാൻ നിന്റെ മക്കളായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുവദിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ദിവസവും നിന്റെ കൃപയിലാകുന്ന ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ കൂടുതൽ നിന്നോട് സ്നേഹവും ഭക്തിയുമുള്ളവരാ ജീവിക്കാൻ സഹായിക്കണം. ദൈവമായ കർത്താവിന്റെ ബലഹീനതയും കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുകയും അതിൽ നിന്ന് വിടുതലാകെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആയുസിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളുടെ ഏറ്റവും അടുത്ത് ജീവിപ്പാനും സ്നേഹത്തിൽ നിറയുവാൻ തക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തരാക്കണം. പ്രത്യേകമായിട്ട് കർത്താവ് ഈ പരിശുദ്ധമായ മൂന്ന് നോമ്പിന്റെ ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ജാഗരണത്തിന്റെയും അനുതാപത്തിന്റെയും അനുഭവത്തിലൂടെ നിന്നോടടുത്ത് വരുവാൻ തക്കോണം ഞങ്ങളെ അല്പമായിട്ട് അവിടുന്ന് ഇടയാക്കിയല്ലോ. ദേവാലയ പ്രവേശനത്തിന്റെ അനുഗ്രഹീതമായ മായൽത്തോ പെരുന്നാൾ ദിവസം കൂടിയാകുന്ന നാളത്തെ ദിവസം അതിന്റെ പ്രാധാന്യം ഞങ്ങളെ ഉൾക്കൊള്ളുവാനും അത് തരുന്ന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേടിയെടുക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനൊക്കെ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹിമായ കർത്താവേ, ഞങ്ങളെല്ലാം നിന്റെ തൃക്കരങ്ങളിലാകുന്നു എന്നുള്ള പരമമായ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഹൃദയമായിട്ട് ഇന്ന് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൽ സംബന്ധിപ്പാൻ കഴിയാതെ പോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധേയന ഇന്ന് ഇതിനെ സംബന്ധിക്കാൻ കഴിയാതെ പോയവർ ദൈവകൃപയിൽ അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ നിറയുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനായ ദിവാനി സ്ഥിരമേന തിരുമുമ്പ സമർപ്പിക്കുന്നു. പ്രിയപിതാവിന്റെ ഇവിടെയുള്ള ശുശ്രൂഷകളും ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയമാകുന്ന നേതൃത്വവും കർത്താവെ, അത് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ദൈവികമാകുന്ന വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായിട്ടില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനത്തിന്മേലിന്റെ നാളത്തെ യാത്രയെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. നാട്ടിൽ നടക്കുന്ന സിനോദോസിന്റെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അവിടെയുള്ള സംബന്ധവും അതിനുശേഷമുള്ള മടങ്ങി വരവൊക്കെയും അനുഗ്രഹമാക്കി തീർക്കണമേ. സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദ്യ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇട ഈ പദ്മനാസനത്തിലെ എല്ലാ വൈദികരെയും ഇവിടെ കുടുംബങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ള ഇടവുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് മാമനച്ചനെയും കൊച്ചമ്മയും കരങ്ങൾ സമർപ്പിക്കുന്നു. കൊച്ചമ്മയ്ക്ക് രാവിലെ ഉണ്ടായതായ ചെറിയ ഒരു ആക്സിഡന്റിൽ താവ് കരങ്ങൾ താങ്ങിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന പൂർണ്ണമായ ആശ്വാസവും സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാരീരികമായും മാനസികമായും ക്ലേശം അനുഭവിക്കുന്ന അനേകം ആളുകൾ ലോകത്തിലുണ്ടല്ലോ. ഇതിൽ സംബന്ധിക്കുന്ന പലരും പലവിധമായ പ്രയാസങ്ങളാൽ മനം കലങ്ങിയവരും സങ്കടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം. ഓരോക്കെ ദൃക്കങ്ങൾ സമർപ്പിക്കുന്ന കഥാവേ, പലവിധമായ രോഗങ്ങൾ, ശാരീരിക പീഡകൾ, മാനസികമായ സംഘർഷങ്ങൾ, അതിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും കർത്താവ് കരുണയോടെ സന്ദർശിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആശുപത്രികളിലായിരിക്കുന്നവര്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവര്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവര്, ക്യാൻസർ നിമിത്തം പ്രയാസപ്പെടുന്നവര്, ഡയാലിസിസിലൂടെ കടന്നു പോകുന്നവര്, പലവിധമായ മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. അവിടുന്ന് സൗഖ്യവും സമാധാനം നൽകി എല്ലാവരെയും സംരക്ഷിച്ചുകൊള്ളണമേ. കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലൊക്കെയുമുള്ള ഇടർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ പലയിടത്തുമുണ്ടല്ലോ. കർത്താവിയുടെയൊക്കെ നിരപ്പിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും അനുഭവത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ അവരുടെ ജീവിതത്തിന്റെ തെറ്റുവശങ്ങളൊക്കെയും ഓർത്ത് സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും അവിടുന്ന് നന്മയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രാപിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ജീവിത സംഘ ജീവിത സഖികളെ നീ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേഗത്തിൽ സന്താനങ്ങളെ നൽകി അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണമേ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്നവർ, ഭവനത്തിൽ നിന്നാകുന്ന ഡോമുകളിലൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പാർട്ട്മെന്റ് താമസിക്കുന്നവര്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് തെറ്റിപ്പോകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നന്മയിൽ വളരുവാനൊക്കെ ഇടയാകണമേ. കർത്താവേ, ഈ വർഷം പ്രയാസങ്ങൾ കൂടാതെ വിദ്യാലയങ്ങളിൽ അക്രമങ്ങളും അതുപോലെയുള്ള വിഷമിക്കുന്ന പ്രയാസങ്ങൾ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ കർത്താവ് കാത്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാലാഖമാരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കാവലായിട്ട് അവിടുന്ന് നിയമിക്കണത്. വിമാകർത്താവെ, തിന്മയിൽ ജീവിക്കുന്നവർ, ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയവർ, പല കാര്യങ്ങളിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കാതെ നിരാശപ്പെടുന്നവർ, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി ലഭിക്കാതെ ക്ഷമിക്കുന്നവർ, ജോലിസ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, മർദ്ദനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാനസിക സംഘർഷങ്ങളോ അനുഭവിക്കുന്നവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹിമാകർത്താവേ, ഞങ്ങൾ ഓർത്തതും ഓർക്കുവാൻ വിട്ടുപോയതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കൃപകളും അനുഗ്രഹം ദാനം ചെയ്യണമേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകണമേ. കർത്താവേ, ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളായിട്ട് ജീവിതത്തിൽ ദൈവികമാകുന്ന മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സഹായിച്ച്, മറ്റുള്ളവരോട് സഹാനുഭൂതിയിൽ സഹവർത്തിച്ച് ദൈവികമാകുന്ന തിരുവിഷ്ട നിറവേറ്റുവാൻ കൊണ്ട് ഞങ്ങളെവരെയും സഹായിക്കണമേ. കൃത്യമായിട്ട് വാങ്ങിപ്പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് അമിത്ഷായന്റെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരുടെ വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാവർക്കും നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ദാനം ചെയ്യണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. ഇന്ന ദിവസം ഞങ്ങൾക്ക് ആത്മീകമായ വചനങ്ങൾ പകർന്നു തന്ന പണ്ഡിതനായ പി സി ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ യഥാർത്ഥനെ അവിടുന്ന് ബലപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന സംഗമത്തിന് നൽകുന്നവർക്ക് നൽകുന്ന എല്ലാവരെയും, പ്രത്യേകമായിട്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേക രാജേഷത്തിനെയും കുടുംബത്തെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളും കൃപകളും ജ്ഞാനവും നൽകി അനേകർക്ക് പ്രയോജനപരമായ ജീവിതത്തിൽ രീതിയിൽ ജീവിപ്പാണ്ടൊക്കെ വേണം. എല്ലാവരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ കർത്താൻ. ആയുധ ഞങ്ങൾ നിനക്കും പിതാവിന്റെ ശുശ്രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരോടുകൂടിയും ദിനാൽപ്പമാദ്യവാനോർത്തു നൽകുന്ന എല്ലാവരോടുകൂടിയും സഹായിക്കുന്ന പങ്കാളികളാകുന്ന എല്ലാവരോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ധന്യവാദം. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഇതിനെപ്പോഴും സജീവമായി നേതൃത്വം നൽകുന്ന അഭീന തിരുവനസിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛനെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതുപോലെ തിരുമേനിയുടെ യാത്രയിലൊക്കെ കൂടെയുണ്ടായിരിക്കട്ടെ. തിരിച്ചു വരുമ്പോഴും തിരുമേനിയുടെ സാന്നിധ്യവും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ കരുത്താകുവാൻ ദൈവം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഈ നോമ്പിന്റെ ദിനത്തിൽ ചിന്ത പകർന്നു വന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട പി സി ഓറച്ചനുള്ള സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട തമ്മാനച്ചനും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സെന്റ് തോമസ് പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ദിവസത്തെ നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവനമ്പുരാൻ എല്ലാവരും പരിപാലിക്കട്ടെ. ഞാൻ ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ മാമനച്ചന്റെ കൊച്ചമ്മയ്ക്ക് ചെറിയ ആക്സിഡന്റ് ഉണ്ടായി, വണ്ടി ഒക്കെ ടോട്ടൽ ചെയ്ത് പോയെങ്കിലും ഞങ്ങളുടെ അർജന്റ് കെയറിൽ കൊണ്ടുപോയി. പക്ഷേ ഷീസോക്കെ ദൈവത്തിന്റെ കാരണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമാണ് ഞങ്ങൾ തിരികെ വന്നത്. സുഖമായിരിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടുതൽ ഉറക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതിന്റെ ബൈബിൾ വായിച്ച മറിയാമ്മയാണ്ടി, അതിൽ അടുത്ത മനോജ് അല്പയാധികമായി സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോജ് ഓക്കെ.